പ്രൈസ് ദ ലോർഡ്. വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ മാന്യ ശ്രോതാക്കൾക്ക് വന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ യോനയുടെ ദൈവിക നിയോഗം എപ്രകാരം താൻ ഏറ്റെടുത്ത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് ചിന്തിച്ചു. കേൾവിക്കാരായ നിങ്ങളെ യോനയുടെ ദൂതിലേക്ക് ശ്രദ്ധ ചെലുത്തുവാൻ ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുകയാണ്. യോനയുടെ നിനവേലിൽ വെച്ച് നടത്തിയ ദൈവിക അരുളപ്പാട് തൻ്റെ കയ്യിൽ നിന്ന് ഒരു വാക്കുപോലും സ്വന്തമായിട്ട് പ്രവചിക്കുകയല്ലായിരുന്നു. പ്രത്യേക ദൈവം പറഞ്ഞത് താൻ അരുളി ചെയ്യുന്നു എന്ന് മാത്രം, ജനത്തെ അറിയിക്കുക എന്നുള്ള ദൗത്യം മാത്രമായിരുന്നു യോനയിൽ നിക്ഷിപ്തമായിരുന്നത്. യോന ഒരു ദിവസത്തെ വഴിദൂരം മാത്രം ചെന്നിരുന്നുള്ളൂ. ദൈവത്തിൻ്റെ ദൂത് അത്രയും സ്ഥലത്ത് ജനം അറിയിച്ചു. 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും എന്ന് യോന ദൂത് അറിയിച്ചു. 2 പ്രത്യേക കാര്യങ്ങളാണ് ഈ ദൂതിൽ അന്തർലീനമായിരിക്കുന്നത്. 1 ദൂത്, 2 പ്രവൃത്തി. ദൈവിക നിയോഗമായിരുന്നതിനാൽ മറ്റ് ഒന്നും പ്രവചിക്കാനും സാധ്യമല്ല. അന്യനാട്ടിലെത്തിച്ചേർന്ന യോനയ്ക്ക് സുഹൃത്തുക്കളോ ഒരുപക്ഷെ ഭാഷ തന്നെ ശരിയാകണമെന്നില്ല. യോന പറഞ്ഞ വാക്കുകൾ ജനത്തിന് വ്യക്തമായി മനസ്സിലായി എന്ന് വേണം ചിന്തിക്കുവാൻ. 1 ദിവസത്തെ വഴിദൂരത്തിലുള്ള ജനമെല്ലാം യോനയുടെ വാക്കിനെ അംഗീകരിച്ചു. അവർ അനുതപിച്ച് മാനസാന്തരപ്പെട്ടു. തുടർന്നുള്ള ദൈവത്തിൻ്റെ ദൂതുവാഹികളായി അവർ തീരുകയായിരുന്നു. വിശാലമായ പട്ടണത്തിൽ എത്തിച്ചേർന്ന യോനയ്ക്ക് അവിടുത്തെ ഭംഗി കണ്ട് ചുറ്റിത്തിരിഞ്ഞ് നടക്കുവാനല്ല തോന്നിയത്. 40 ദിവസത്തിനകം സകലരോടും ദൈവത്തിൻ്റെ ആലോചന അറിയിക്കണമെന്നുള്ള തത്രപ്പാടിലായിരുന്നു യോന. 39 ദിവസം മാത്രമാണ് ഇനിയും ശേഷിക്കുന്നത്. 1 ദിവസത്തെ വഴിദൂരം നടന്ന് ദൂതറിയിച്ചു. ആ ദൂതിൻ്റെ പ്രതികരണം കണ്ടപ്പോൾ യോനയുടെ ഹൃദയത്തിന് തുടിപ്പ് വർദ്ധിച്ചു. എത്തിക്കേണ്ട സന്ദേശവുമായി യോന പരക്കം പാച്ചിലാണ്. കേവലം 5 എബ്രായ വാക്കുകളുള്ള ദൂതും പ്രസംഗവുമായിരുന്നു യോനയുടേത്. 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും. ഇത് ബൈബിളിലെ നീളം കുറഞ്ഞ ഒരു പ്രവചനമാണ്. ഇത്ര ലളിതമായ വാക്കുകളിൽ അറിയിക്കാനുള്ള ദൂതനെ മറികടന്ന് പോയതിൻ്റെ ദുഃഖം ഇപ്പോഴും യോനയുടെ ഹൃദയത്തിൽ തളം കെട്ടി നിൽക്കുകയാണ്. അസീറിയൻ ഭാഷ വശമില്ലാത്ത യോന തീർച്ചയായും എബ്രായ ഭാഷ തന്നെയായിരിക്കണം സംസാരിച്ചത്. യെശയ്യാ പ്രവചനത്തിൽ ഇപ്രകാരം പറയുന്നു, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയാലും അവൻ ഈ ജനത്തോട് സംസാരിക്കുമെന്ന്. ഈ കുറിവാക്യം യോനയുടെ സ്മൃതിപഥത്തിൽ ഓടിയെത്തിക്കാണും. ആയതിനാലാണ് നിനവേക്കാരുടെ ഭാഷ പഠിച്ചിട്ട് പ്രസംഗിക്കാൻ പോയാൽ ദിവസങ്ങൾ കൂടി കടന്നുപോകും. അതിനാൽ തൻ്റെ ഭാഷ തന്നെ പ്രയോഗിച്ചു. ജനങ്ങൾക്ക് ഈ അന്യഭാഷ ദൈവം വ്യാഖ്യാനിച്ചു കൊടുത്തു കാണും എന്ന് വിശ്വസിക്കാം. ജനം രക്ഷിക്കപ്പെട്ടു. ഈ കാലങ്ങളിൽ നടക്കുന്ന മെഗാ ക്രൂസേഡിൻ്റെ പരസ്യമൊന്നും യോന തരപ്പെടുത്തിയില്ല. ദൈവം കൊടുക്കുന്ന ആലോചന അറിയിക്കാൻ പരസ്യത്തിൻ്റെ ആവശ്യവുമില്ലല്ലോ. സ്വന്തം ജനമായ ഇസ്രയേൽ അനേക പ്രവാചകന്മാരുടെ പ്രവചനങ്ങളെ തള്ളിക്കളഞ്ഞപ്പോൾ 5 വാക്കിലെ പ്രവചനത്തെ സ്വീകരിച്ച ജനത്തോട് ദൈവത്തിന് കരുണ തോന്നാതെ പിന്നെ എന്താണ് തോന്നുക? ദൈവം അവരുടെ പാപങ്ങളെയും ദുർമാർഗങ്ങളെയും ക്ഷമിച്ചു കൊടുത്തു. അതവരുടെ പ്രവൃത്തികളാൽ ദൈവത്തിന് മനസ്സിലായപ്പോൾ ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം വരുത്തിയതുമില്ല. ദൈവം 40 ദിവസത്തെ അവധി വച്ചതിൻ്റെ ഉദ്ദേശമെന്തായിരിക്കാം? നോഹയുടെ കാലത്ത് ഭൂമിയിൽ ന്യായവിധിക്കായി 40 രാവും പകലും മഴ പെയ്തു. മോശ 40 ദിവസം രാവും പകലും സീനായി യഹോവയുടെ സന്നിധിയിൽ ആയിരുന്നു. യേശുക്രിസ്തു ഭൂമിയിൽ വെച്ച് 40 ദിവസം ഉപവസിച്ചു. ഏലിയാവ് 40 ദിവസം ബലത്തോടെ ആഹാരത്ത് കഴിച്ചതിന് ശേഷം നടന്നു. യേശു ഉയർത്തെഴുന്നതിന് ശേഷം 40 ദിവസം ഭൂമിയിലുണ്ടായിരുന്നു. ഈ കാരണങ്ങളാലായിരിക്കാം ദൈവം 40 ദിവസത്തെ അവധി വച്ചത്. ചെറിയ ദൂതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നതിനുള്ള ഭീഷണിയുടെ വെളിച്ചത്തിലാണ് ജനങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ കാരണം. പരിഹാരമില്ലാത്ത സൂചനയായിരുന്നു പ്രവചനത്തിൽ മുഴങ്ങിയിരുന്നത്. നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ നോഹയുടെ കാലത്ത് അവസരം ലഭിച്ചു. ഇപ്പോൾ പരിഹാരമാർഗമൊന്നുമില്ല. ഇസ്രയേലിനോട് ദൈവം പ്രവാചകന്മാർ മുഖേന പറഞ്ഞിട്ടുള്ളത് മനം തിരിഞ്ഞില്ലെങ്കിൽ നാശമെന്നാണ്. ഇവിടെ ഇങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. 40 ദിവസം കഴിഞ്ഞാൽ നിന്നെ ഉന്മൂലമാകും. ഇതിനുള്ളിൽ എല്ലാ വിഷയവും അടങ്ങിക്കാണും. അടുത്തതായിട്ട് പട്ടണത്തിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. യോനയുടെ പ്രവചനം തള്ളിക്കളയാതെ അവർ ഏറ്റെടുത്ത് ദൈവത്തിൽ വിശ്വസിച്ചു. ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ചെറിയവരും വലിയവരും ഒരുപോലെ 8 എടുത്ത് ഉപവസിച്ചു. മൂന്ന് പ്രവൃത്തികൾ ദൈവം നോക്കിക്കണ്ടു. ഒന്ന്, അവർ ദൈവത്തിങ്കൽ വിശ്വസിച്ചു. രണ്ട്, അവർ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. മൂന്ന്, എല്ലാവരും ഇരട്ടെടുത്തു. ഇടിമില്ലിൻ്റെ വേഗതയിൽ ജനം ദൈവത്തിൽ വിശ്വസിച്ചു. അവരുടെ കുഞ്ഞുകുട്ടികളും മൃഗങ്ങളും വരെ ഉപവസിച്ചു എന്ന് പറയുമ്പോൾ നിനവേ പട്ടണത്തിൻ്റെ അവസ്ഥ എത്രമാത്രം മാറ്റം സംഭവിച്ചെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് നിനവേ നിവാസികൾ ദൈവത്തെ വിശ്വസിച്ചു എന്ന് കണ്ടുപിടിക്കാൻ വേദമണ്ഡിതന്മാർ അഹോരാത്രം പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ മറുപടിയില്ലാത്ത ചോദ്യമായി അത് അവശേഷിക്കുന്നതേ ഉള്ളൂ. ചില ഊഹാപോഹങ്ങൾ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. ദൈവത്തിൻ്റെ ചില രഹസ്യങ്ങൾ മറ്റാർക്കും അറിയയില്ല. പുത്രനായ ക്രിസ്തു പോലും അറിയാത്ത വിഷയങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള രസകരമായ ഒരു കെട്ടുകഥ ഉണ്ട്. യോനയോടൊപ്പം കപ്പൽ യാത്ര ചെയ്ത ഒരുവൻ കപ്പൽ ഛേദത്തിൽ നിന്നും രക്ഷപ്രാപിച്ച് താൻ ഇബിൻ എസ്രൈം കിമ്മി കിംഹിം എന്നാണ് തൻ്റെ പേര്. നിനവേൽ ചെന്ന് ഇപ്രകാരം ഒരു പ്രവാചകൻ വരുമെന്ന് താൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് അനുസരിക്കണമെന്നും പറഞ്ഞിരുന്നു എന്നുള്ള ഊഹാപോഹങ്ങൾ കൊണ്ട് സമർത്ഥിക്കുന്നുണ്ട്. യേശുവിൻ്റെ മുന്നോടിയായ സ്നാമയോവനാൻ വന്നതുപോലെ ഈ വ്യക്തിയെയും അവർ പ്രത്യേകമായി എടുത്തു കാണുന്നുണ്ട്. ഈ കാര്യങ്ങളായിരിക്കില്ല പ്രത്യേകത. ദൈവശബ്ദത്തിൻ്റെ അതിൻ്റേതായുള്ള ശക്തിയുണ്ട്. അത് കാര്യം സാധിപ്പിക്കുക തന്നെ ചെയ്യും. അമ്മാനാമൽ എന്ന ഒരു ജ്ഞാനി 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് യോനയുടെ നിർഭയത്വമാണ് ജനങ്ങൾ വിശ്വസിക്കാൻ കാരണമായത്. ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുന്നതിൽ തനിക്കൊരു സങ്കോചവും ഇല്ലായിരുന്നു. അശ്ശൂർ ദേവൻ്റെ പ്രതിമകളും സ്തംഭങ്ങളുമൊക്കെ അവരുടെ ആരാധനാ വസ്തുവായിരിക്കുമ്പോൾ തന്നെ ജീവനുള്ള ദൈവത്തെ ഉയർത്തിക്കാണിപ്പാൻ യോന ശ്രമിച്ചത് സാക്ഷാൽ ധൈര്യം തന്നെയാണ്. യേശുക്രിസ്തുവും യോനയുടെ വിഷയത്തെപ്പറ്റി പറയുന്നുണ്ടല്ലോ. ഇനിയും ഉപവാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. തിരുവചനത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉപവാസത്തെപ്പറ്റി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു സാമ്രാജ്യം മുഴുവനും ഉപവാസം പ്രസിദ്ധപ്പെടുത്തി ദൈവത്തിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്നും ഒഴിവായ സംഭവം നിനവേക്കാരിൽ മാത്രമാണ് കാണുന്നത്. ഭക്ഷണത്തിലൂടെയാണല്ലോ അഥവാ ഭക്ഷിച്ചതുപോലാണല്ലോ പാവം മനുഷ്യരിലേക്ക് കടന്നു വന്നത്. ആകയാൽ പാവപ്രവൃത്തികളിൽ നിന്നും ദോഷവഴികളിൽ നിന്നും വിടുതൽ ലഭിക്കാൻ ഉപവാസത്തോട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഏവരെയും ദൈവം ആദരിക്കും എന്നുള്ളതിൻ്റെ മകുട ഉദാഹരണമാണ് നിനവേ നിവാസികൾ. ആദ്യ മാതാപിതാക്കൾ ഭക്ഷണത്തോട് ആർത്തി പൂണ്ട് അരുതാത്തത് ഭക്ഷിച്ചത് മൂലം പാവം കടന്നുവെങ്കിൽ ഒടുക്കത്തെ ആദാമായ ക്രിസ്തു തൻ്റെ പരശുശ്രൂഷയ്ക്ക് മുമ്പായി ഉപവാസത്തോടുകൂടെ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു. മരം മൂലമാണല്ലോ മനുഷ്യനിൽ പാപം വരുവാൻ കാരണമായത്. അതായത് മരത്തിൽ നിന്നുള്ള വൃക്ഷഫലം. എങ്കിൽ യേശു ക്രിസ്തു ആ മരത്തെ കൂടെ ഒരു അളവിൽ പറഞ്ഞാൽ മനുഷ്യവർഗത്തിൻ്റെ പാപം മുഴുവൻ ചുമന്നുകൊണ്ട് പച്ച മരക്കുരിശിൽ യാഗമായപ്പോൾ ആ മരത്തെ കൂടെ ശുദ്ധി ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ മരത്തിൽ ഇരുന്ന പാമ്പ് ഇപ്പോൾ താഴെയായി അങ്ങനെ അവൻ്റെ തലയെ കാൽവരിയിൽ വെച്ച് തകർത്തു. കാൽവരിയുടെ ഉന്നതിയിൽ യേശു ക്രിസ്തു ജയോത്സവം കൊണ്ടാടി. യേശു ക്രിസ്തുവിലൂടെ മനുഷ്യരാശിക്ക് വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഉപവാസം ശത്രുവിൻ്റെ മേൽക്കുള്ള ഒരു പടവാളാണ്. അതുപോലെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്ന താക്കോലുമാണ്. യേശു ക്രിസ്തു ചന്ദ്രരോഗം പിടിച്ച യൗവനക്കാരൻ്റെ വിടുതലിന് ശേഷം ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല എന്ന്. വിശ്വാസത്തിൻ്റെ അന്തസ്സത്ത നഷ്ടപ്പെടാതെ ഇരിക്കണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും അത്യന്താപേക്ഷിതമാണ്. ഒരുവൻ ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ സാത്താൻ മുട്ടുകുത്തും. നിരന്തരമായുള്ള ഉപവാസവും പ്രാർത്ഥനയും ദൈവിക വിശ്വാസങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന കരങ്ങളാണ്. ഒരു പക്ഷിക്ക് രണ്ട് ചിറക് ഉണ്ടെങ്കിലേ പറന്നു കയറുവാൻ സാധ്യമാവുകയുള്ളൂവെങ്കിൽ ഒരു വിശ്വാസിക്ക് ഉപവാസവും പ്രാർത്ഥനയും നിത്യയിലേക്ക് പകർന്നു കയറുവാനുള്ള രണ്ട് ചിറകുകളാണ്. ആയുധമില്ലാത്തവൻ അടരാടുന്നത് എങ്ങനെയാണ്? ഇനിയും പ്രായവ്യത്യാസം കൂടാതെ എല്ലാവരും ഇരട്ടെടുത്തു എന്ന് കാണുന്നുണ്ട്. രാജാക്കന്മാരാണെങ്കിലും ജനങ്ങളാണെങ്കിലും ഇരട്ടൊടുക്കുക എന്നുള്ളത് താഴ്മയുടെയും വിനയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അടയാളമാണ്. യെശയ്യാവ് 66 പറയുന്നു, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനുമായ മനുഷ്യനെ എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനെയും ഞാൻ കടാക്ഷിക്കും. ഇസ്രയേലിൻ്റെ രാജാവായിരുന്ന ആഹാവ് ഭാര്യയായ ഇസബേലിൻ്റെ ചൊൽപ്പിടിക്ക് നിൽക്കുന്നവൻ ആയിരുന്നുവെങ്കിലും ഏലിയാ പ്രവാചകൻ ബാൽ ദൈവത്തെ ആരാധിക്കുന്നതിനെ പറ്റി വിമർശിച്ച് ആഹാവിനോട് ദൂതറിയിച്ചപ്പോൾ രാജാവ് വസ്ത്രം കീറി ഇരട്ടെടുത്തു എന്ന് വായിക്കുന്നു. ദാവീദ് ഇരട്ടെടുത്ത് വിലതിപ്പിച്ചതായി കാണുന്നുണ്ട്. ഏതൊരു മനുഷ്യനും താഴ്മയും വിനയുമുള്ളവനായി തീർന്നാൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. മീകായുടെ പുസ്തകത്തിൽ യഹോവയായ ദൈവത്വം ചോദിക്കുന്നു, മനുഷ്യ നല്ലത് എന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ദയാതൽപ്പനായിരിക്കാനും താഴ്മയായി നടപ്പാനും അല്ലാതെ യഹോവ നിന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? നീളം കാണിച്ച ലൂസിഫറിൻ്റെ കഥ ഏവർക്കും അറിയാം. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരങ്ങളിൽ താണിരിപ്പീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നുവെന്ന് യാക്കോബ് അപ്പോസ്തലനും പറയുന്നു. അത് ഒരു സമൂഹമായാലും രാഷ്ട്രമായാലും അശരീരീ അർത്ഥത്തിൽ അനുഭവിച്ചറിഞ്ഞത് നിനവേ നിവാസികൾ തന്നെയാണ്. നിനവേ രാജാവിൻ്റെ പ്രവൃത്തികളെയും ദൈവം പ്രത്യേകം ആദരിച്ചു. വർത്തമാനം നിനവേ രാജാവിൻ്റെ അടുക്കൽ എത്തിയാറേ, അവൻ സിംഹാസനം എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് ഇരട്ട് പുതച്ച് വെണ്ണീറിലിരുന്നു. യോനാ പ്രവാചകൻ ഒരു രാഷ്ട്രത്തലവന അല്ല അന്വേഷിച്ചത്. അങ്ങനെയായിരുന്നുവെങ്കിൽ ദൂത് കൊട്ടാരത്തിൽ ആരംഭിക്കണമായിരുന്നു. എന്നാൽ യോനാ ഒരു ദിവസത്തെ വഴിദൂരത്തിലുള്ളവരോട് മാത്രമാണ് ദൂത് അറിയിച്ചത്. അവരിൽ നിന്നുമാണ് രാജാവിന് വർത്തമാനവും കിട്ടിയത്. എന്നാൽ യോനയുടെ പ്രവർത്തികളെ ചോദ്യം ചെയ്യാതെ ജനത്തിൻ്റെ വാക്ക് കേട്ട രാജാവും പ്രജകളുടെ പ്രവർത്തികളെ അനുകരിച്ച് ദൈവസന്നിധി ചെന്നു. അന്യരാജ്യത്തു നിന്നും ഒരുവൻ വന്ന് എൻ്റെ രാഷ്ട്രത്തെ തകിടം മറിക്കുവാൻ ശ്രമിക്കുന്നുവെന്നൊന്നും ചിന്തിക്കാതെ ദൈവത്തിനു വേണ്ടി സ്വയം ഏൽപ്പിച്ച രാജാവിനെയും തൻ്റെ പ്രജകളെയും ദൈവം ആദരിച്ചു. രാജാവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് സ്വയം ചെയ്യുന്ന പ്രവൃത്തിയാണ്. യോനയുടെ പ്രവചനത്തോട് മനസ്സ് വെച്ച് തന്നെ നന്മയ്ക്കുള്ള ആരംഭമാണ്. മോശയും അഹ്റോനും ഇസ്രയേൽ രാജാവായ ഫറവോൻ്റെ അടുക്കൽ ചെന്നതുമൂലം ജനങ്ങൾ കഷ്ടത അനുഭവിക്കാനിടയായി തീർന്നു. ഇവിടെ നേരെ മറിച്ചാണ്. ഏതായാലും നിനവേ രാജാവ് തൻ്റെ ഹൃദയത്തെ ഫറവോനെ പോലെ കഠിനമാക്കിയില്ല എന്നുള്ള വസ്തുത വെളിവാകുമ്പോൾ ഫറവോനേക്കാൾ താൻ ഉത്തമനും ഹൃദയലാളിത്യമുള്ളവനും ആയിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. രാജവസ്ത്രം നീക്കിവെച്ച് ഇരട്ട് ഉടുത്ത് ഇതും പ്രവൃത്തിയാണ്. അതിനാലാണ് യഹോവ പറഞ്ഞത്, അവർ മാനസാന്തരപ്പെട്ടുവെന്ന് സ്വയം പറയാതെ ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം വരുത്തിയതുമില്ല. രാജാവ് വസ്ത്രം മാത്രമല്ല കിരീടം വരെയും എടുത്തു മാറ്റിയിട്ടുണ്ടാകും. ദൈവത്തിൻ്റെ ആലോചനകളെ കാറ്റിൽ പറത്തിക്കളഞ്ഞ ഫറവോൻ്റെ അനുഭവത്തെപ്പറ്റി ഒരുപക്ഷെ നിനവേ രാജാവ് ഗ്രഹിച്ചിരിക്കാം. രാജാവ് തൻ്റെ പ്രവൃത്തികളാൽ മാനസാന്തരപ്പെട്ടതിൻ്റെ ഫലം കാണിച്ചപ്പോൾ ദൈവം കരുണ തോന്നി തൻ്റെ ദേശത്തെ കടാക്ഷിച്ചു. നിമ്രോദിൻ്റെ പാരമ്പര്യമുള്ള ഈ പട്ടണത്തിൽ ദൈവം തലമുറകൾ മാറി മാറി വന്നപ്പോൾ വഷളത്തിലേക്ക് വഴുതി വീണുവെങ്കിൽ തന്നെയും ദൈവത്തെയും ദൈവിക ആലോചനകളെയും ഭയപ്പെട്ട് അനുസരിക്കുമോ എന്നുള്ള ഒരു പരീക്ഷ കൂടെയായിരുന്നു നിനവേലുണ്ടായത്. അതാണ് പ്രതിവിധിയില്ലാത്ത ഈ ആലോചന അറിയിച്ചത്. അങ്ങനെ അവരുടെ പ്രവൃത്തികളെ ദൈവം കണ്ടപ്പോൾ ദൈവം അവരോട് കരുണ കാണിച്ചു. അനേക ദുഷ്ട രാജാക്കന്മാർ അയോഗ്യരായി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുമ്പോൾ വിശ്വാസന വേണ്ടി നിലകൊണ്ടവരുടെ പന്തിയിലിരിപ്പാൻ നിനവേ രാജാവ് യോഗ്യനാണ് എന്ന് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും. തുടർന്ന് രാജാവിൻ്റെ കൽപ്പനയെക്കുറിച്ച് അല്പമായിട്ട് ചിന്തിക്കാം. രാജാവ് ഇപ്രകാരം പറഞ്ഞു, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, വെള്ളം കുടിക്കുകയും അരുത്. കൂടാതെ എല്ലാവരും താൻ താങ്കളുടെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് മനം തിരികുകയും വേണം. രാജാവ് സിംഹാസനം എഴുന്നേറ്റ് ഇരട്ട് പുതച്ച് എളിമപ്പെട്ടുവെങ്കിലും കൽപ്പനയ്ക്ക് യാതൊരു ശക്തിക്കുറവും ഉണ്ടായില്ല. കാരണം അത് ദൈവിക വിഷയങ്ങളാണ് എന്ന് അറിയുവാൻ സാധിച്ചു. തന്നെയുമല്ല, തൻ്റെ കൽപ്പനകളെ മഹത്വക്കളും പ്രഭുക്കന്മാരും ജനങ്ങളും എല്ലാം ഒരുപോലെ ശിരസാവഹിച്ചതല്ലാതെ തന്നെ അധിക്ഷേപിച്ചതുമില്ല. ദൈവത്തോട് മറുതലിച്ച നെബൂഖദ്നേസറും ആഹാവും ഒക്കെ ചരിത്രത്തിലെ ചൂണ്ടുപലകളാണ്. കൊട്ടാരത്തിൽ നിന്ന് രാജാവിനെയും കൊണ്ട് അല്ലെങ്കിൽ ആഹാബ് രാജാവിനെ
പുല്ല് പറിക്കാൻ ദൈവം അവസരം ഒരുക്കിയെങ്കിൽ അതിലും ഒരു പടി കൂടെ കടന്നാണ് നെബൂഖദ്നേസറിൽ ദൈവം പ്രവർത്തിച്ചത്. മൃഗങ്ങളെ പോലെ രാജാവിനെയും കൊണ്ട് പുല്ല് തീറ്റിച്ചു. ഈ സംഭവങ്ങൾ ആർക്കും മറക്കുവാൻ സാധ്യമല്ല. ഇന്ന് ലോകം മുഴുവനും മതപരിവർത്തനത്തിനെതിരായി മുറവിളി കൂട്ടുകയാണ്. എന്നാൽ ഇതുപോലെ ഒരു കൽപ്പന പുറത്തിറക്കുവാൻ രാഷ്ട്രത്തലവന്മാർക്കോ സഭാ നേതൃത്വങ്ങൾക്കോ സാധിച്ചിരുന്നുവെങ്കിൽ ലോകം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നേനെ. ഈ അടുത്ത കാലത്ത് കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായിരുന്ന പോപ്പ് രോഗശയ്യയിലായിരുന്നപ്പോൾ നിനവേ രാജാവിനെ പോലെ ദൈവിക സത്യങ്ങൾ തൻ്റെ രോഗക്കിടക്കയിൽ വെച്ച് തുറന്നു സമ്മതിക്കുകയും അതുപോലെ കത്തോലിക്ക വിശ്വാസികളോട് അറിയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ജനങ്ങളും സമൂഹവും രക്ഷിക്കപ്പെട്ടു പോകുമായിരുന്നു. തൻ്റെ മരണശേഷം തന്നെ വിശുദ്ധനാക്കാൻ മനുഷ്യൻ പാടുപെടുന്ന അത് കണ്ടിട്ട് ലജ്ജ തോന്നുന്നു. ദൈവമാണ് ഒരുവനെ വിശുദ്ധീകരിക്കുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ അധികാരങ്ങളെല്ലാം മനുഷ്യൻ കവർന്നു കളയാൻ ശ്രമിക്കുകയാണ്. ഭയത്തോടെ യഹോവയെ സേവിപ്പാൻ ഈ നാളുകൾ ദൈവം സഹായിക്കട്ടെ. നിനവേ രാജാവിനെ പോലെ സ്വയം താഴ്ത്തിയിട്ടാണ് ജനങ്ങളോട് ആജ്ഞാപിക്കുന്നത്. ഇന്ന് അത് തിരിച്ചാണ്. ആർക്കും താഴ്മ ധരിപ്പാൻ വയ്യ. മറ്റുള്ളവരെ അതിനുവേണ്ടി ഉള്ള കൽപ്പനകൾ കൊടുക്കുകയാണ്. സമുദായ നേതാക്കൾക്കൊക്കെ ഇതെല്ലാം ഒരു മാതൃകയായിരിക്കട്ടെ. വേർപെട്ട ജനങ്ങളുടെ നേതൃസ്ഥാനങ്ങൾക്ക് ഇതൊരു ബുദ്ധി ഉപദേശമായിരിക്കട്ടെ. ദൈവത്തെ അതിരുകടന്ന് വിശ്വസിച്ച ഒരു സമൂഹമാണ് നിനവേക്കാർ. മൂന്നാമത്തെ 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം തൻ്റെ ഉഗ്ര കോപം വിട്ട് മാറുമായിരിക്കുമെന്നാണ്. ഈ വിഷയമാണ് ഒരു സെക്കൻഡ് ചാൻസ് അവർ പ്രതീക്ഷിച്ചത്. യോന സഞ്ചരിച്ച കപ്പലിലെ കപ്പിത്താനും ഈ അഭിപ്രായക്കാരനായിരുന്നു. നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം ഒരു പക്ഷേ നമ്മെ കടാക്ഷിക്കും. യഹോവയ്ക്ക് ഇഷ്ടമുള്ളതുപോലെയും ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്ന ദൈവമാണ് എന്ന് ലോകം യഥാർത്ഥമായി ഗ്രഹിച്ചിരുന്നുവെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളിൽ നിന്ന് ജനം വിടുതൽ പ്രാപിക്കുമായിരുന്നു. റോമാലേഖനത്തിൽ പറയും പോലെ എനിക്ക് കരുണ തോന്നുന്നവരോട് കരുണ തോന്നും എന്നുള്ള അടിസ്ഥാന വാക്യം ദൈവത്തിന് മാത്രമേ അവകാശപ്പെട്ടുള്ളതാണ്. ഈ പ്രതീക്ഷ ആയിരുന്നു ജാതികളായ നിനവജനത്തിൻ്റെ ദൈവസന്നിധിയിൽ വിനയപ്പെടുവാനിടയായത്. ഭോഷനായ പർവനെ പോലെ യഹോവ ആരെന്ന് ചോദിച്ച് യഹോവയെ നിഷേധിച്ചു. പിന്നെ തേതിൽ ഈ യഹോവ ആരെന്ന് ദൈവം തൻ്റെ ദേശത്തും ചെങ്കടലിലും കാണിച്ചു കൊടുത്തു. ഈ രണ്ട് രാജാക്കന്മാരുടെയും അടുക്കൽ ദൈവം അയച്ചത് മനസ്സില്ലാ മനസ്സോടെ പോയ രണ്ട് വ്യക്തികളെയാണ്. ഫറവോൻ്റെ അടുത്ത് മോശയും നിനവയുടെ അടുത്ത് യോനായും. എന്നാൽ ദൈവവചനങ്ങളെ സ്വയം ഏറ്റെടുത്ത് നിനവയ്ക്ക് രക്ഷയും ദൈവത്തെ നിഷേധിച്ച മിസ്രയേൽ രാജാവിനും ദേശത്തിനും നാശവും സംഭവിച്ചു. അനുദപിക്കുന്നവരുടെ അനർത്ഥത്തെ മാത്രമായിരിക്കും ദൈവം അകറ്റിക്കളയുന്നത്. ഇരമ്യാ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞൊരു കാര്യം ഇവിടെ പ്രസക്തമാണ്. ഞാനൊരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ചു കളഞ്ഞു എന്ന് അരുളി ചെയ്തിട്ട് ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തങ്ങളുടെ ദുഷ്ടത വിട്ട് തിരിയുമെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കുമെന്നാണ്. ഇതാണ് നിനവേക്കാർ പ്രാവർത്തികമാക്കിയത്. പ്രിയ കേൾവിക്കാരെ, ദൈവം പുറമെയല്ല അകമേ നോക്കുന്ന ദൈവമാണ്. നീ അവൻ്റെ ഉയരമോ സൗന്ദര്യമോ ഒന്നുമല്ല നോക്കേണ്ടത്, ദൈവത്തിൻ്റെ അഭിഷേകം ഉള്ളിലുണ്ടോ എന്ന് നോക്കേണ്ടത്. അത് പ്രാപിക്കണമെങ്കിൽ താഴ്മയും വിനയവും ദൈവത്തെ അനുസരിക്കുന്നതിനുമായിരിക്കണം. നിനവേ രാജാവിൻ്റെയും ജനത്തിൻ്റെയും പ്രവൃത്തികളെ കണ്ട് കരുണ ചെയ്തതുപോലെ നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിലൂടെ ദൈവം മുമ്പിൽ കാഴ്ചവയ്ക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ.